പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഫിലിപ്പ് വർഗീസച്ചൻ, സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഫോർ ടുഡേയ്സ് റീഡിംഗ് ആൻഡ് മെഡിറ്റേഷൻ, ദ ഗോസ്പൽ പോർഷൻ ഈസ് ടേക്കൺ ഫ്രം ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 1 verses കമൻസിങ് ഫ്രം 18-23. ഐ ഹാവ് ഓൾറെഡി റെഡ് ദാറ്റ് പോർഷൻ ആസ് ടുഡേയ്സ് ഗോസ്പൽ പോർഷൻ. So, if you have Bible, please take that particular portion. Gospel according to Saint Matthew, chapter 1, verse 18 through 23. So, today's meditation, our church decided a particular theme, Annunciation to Joseph, a man of higher justice. Joseph in order la arip. യോസഫ് ഉയർന്ന നീതിയുടെ പ്രയോക്താവ് എന്നുള്ളതാണ് വിഷയം. നമ്മൾ പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് ഒരുപാട് എപ്പോഴും പ്രസംഗിക്കാറുള്ളതാണ്, ജോസഫിൻ്റെ ജീവിതശൈലിയെക്കുറിച്ചൊക്കെ. എന്നാൽ പുതിയ നിയമത്തിലെ യേശുവിൻ്റെ പിതാവ്, അഡോപ്റ്റീവ് ഫാദറായിട്ട് മാറിയ, ഓരോ ക്രിസ്മസ് കാലയളവിലും ആ മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ വേദനകൾ ഒന്നും നമ്മൾ അത്രത്തോളം സ്മരിക്കുന്നില്ല. നമ്മളധികമൊന്നും പ്രാധാന്യം കൊടുക്കാത്ത, വി ആർ നോട്ട് ഗിവിങ് സോ മച്ച് ഇമ്പോർട്ടൻസ് ടു ദാറ്റ് പർട്ടിക്കുലർ ക്യാരക്ടർ ഇൻ ദി ബൈബിൾ. ക്രിസ്മസിനൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള പല പാട്ടുകളിലും, മലയാളം പാട്ടുകളിലൊക്കെ ആണെങ്കിൽ, ജോസഫിനെ കുറിച്ച് ക്രിസ്മസിന് എഴുതുന്നത് വളരെ കുറവാണ്. എന്നാൽ മേരിയെക്കുറിച്ചും ശിശുവിനെക്കുറിച്ചും ഒരുപാട് വാതോരാതെ പൊരുത്തുന്ന കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പാടുന്ന മേരീസ് ബോയ് ചൈൽഡ് ജീസസ് ക്രൈസ്റ്റ് വാസ് ബോൺ ഓൺ ക്രിസ്മസ് ഡേ. വി ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു മേരി ഉള്ളി ആൻഡ് ചൈൽഡ് ഉള്ളി. വി ആർ നോട്ട് റിമെമ്പറിങ് ജോസഫ് ആൻഡ് ഹിസ് ഇൻ്റർഫിയറൻസ്. മറ്റൊന്ന്, നമ്മളിപ്പോൾ നമ്മുടെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളൊക്കെ പാടുന്ന പാട്ട് തന്നെ ഒന്ന് എടുത്തു നോക്കി, ഇംഗ്ലീഷ് പാട്ട്. അവർ പറയുന്ന മേരി ഡിഡ് യു നോ ദാറ്റ് യുവർ ബേബി ബോയ് വുഡ് വോക്ക് വൺ ഡേ ഓൺ വാട്ടർ. അന്ന് ജോസഫിനോട് ചോദിച്ചാൽ ശരിയാകത്തില്ലേ, ജോസഫ് ഡിഡ് യു നോ? അത്രത്തോളം പ്രാധാന്യം നമ്മൾ ജോസഫിനെ നമ്മുടെ പാട്ടുകളിലൊന്നും കൊടുക്കുന്നില്ല. മുന്നമ്പര സുധൻ അമ്പരനായകൻ, നമ്മുടെ സീനിയേഴ്സിനെല്ലാം വലിയ ഇഷ്ടമാണ്. അവർ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രത്യേകമായിട്ട് ആ പാട്ട് പാടി അതിനോടൊപ്പം ഡാൻസ് ചെയ്യുന്നതാണ്. അതിനകത്തും മേരിയ മുന്നമ്പര സുധൻ അമ്പരനായകൻ ഇമ്മാനുവേലൊരു നാരിയം മേരിതൻ നന്ദന നോമന, എല്ലാറ്റിലും മേരിക്കും ചൈൽഡിനുമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാ ക്രിസ്മസിനും പാടുന്ന ഒരു പാട്ടാണല്ലോ സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ്. അതിനകത്ത് ഒരു വാക്ക് പോലും ജോസഫിനെ കുറിച്ച് പറയുന്നില്ല. എപ്പോഴും പാടുന്ന പാട്ട്, മെയിനായിട്ടുള്ള ഒരു പാട്ട്, സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ്, റൗണ്ട് യോൺ വെർജിൻ മദർ ആൻഡ് ചൈൽഡ്. ജോസഫിനെ കുറിച്ച് നമ്മളധികം പ്രാധാന്യം കൊടുക്കാത്ത ഒരു കഥാപാത്രമാണ് ജോസഫ്. എന്നാൽ അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഈ ക്രിസ്മസിൻ്റെ അനുഭവം നമുക്കുണ്ടാകുമായിരുന്നോ എന്നൊന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. അദ്ദേഹം കടന്നുപോയ വേദന, കൺഫ്യൂഷൻസ്, സ്ട്രഗിൾസ്, ആസ് ആൻ അഡോപ്റ്റീവ് ഫാദർ ഹി വെൻ ത്രൂ സോ മെനി സ്ട്രഗിൾസ്, കൺഫ്യൂഷൻസ്. അതുകൊണ്ട് ഞാനിന്ന് ജോസഫിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, ജോസഫിനുണ്ടായ, നമ്മുടെ ഈ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ 18 മുതൽ 23 വരെ 24 വരെയുള്ള വാക്യങ്ങളിൽ ജോസഫ് കടന്നുപോയ മാനസികമായിട്ടുള്ള ആ ഇമോഷണൽ സ്റ്റേജസ് ഓഫ് ജോസഫ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ ചുരുക്കിയ സമയം വിനിയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് ഇമോജിയുടെ കാലഘട്ടമാണല്ലോ, അതുകൊണ്ട് ആ ഇമോഷൻസ് എല്ലാം കുഞ്ഞുങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ ഞാൻ ഓരോ ഇമോജിയും കാണിക്കുക. അപ്പോൾ അവരത്, ആ ജോസഫിൻ്റെ ഇമോഷൻസ് ആരും മറന്നു പോകുകയില്ല. ഒന്നാമതായിട്ട് ജോസഫ് കടന്നുപോയ ഒരു ഇമോഷനാണ് എക്സൈറ്റ്മെൻറ്റ്. എന്താണ് എക്സൈറ്റ്മെൻറ്റ്? സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അനുഭവത്തിലൂടെ ജോസഫ് കടന്നുപോയി. അതെപ്പോഴാണെന്നറിയാമോ? വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടപ്പോൾ. തൻ്റെ അന്നത്തെ യഹൂദ രീതി അനുസരിച്ച് ചെറുപ്പത്തിലെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അതിന് വിവാഹത്തിന് വേണ്ടി ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്ക് തക്കതായ പങ്കാളികളെ ചെറുപ്പത്തിലെ കണ്ടുപിടിക്കും. മാതാപിതാക്കൾ അത് തീരുമാനിച്ച് ഉറപ്പിക്കും, ഇവന് ഇവള് അല്ലെ ഇവൾക്ക് ഇവന് പറഞ്ഞു വെക്കും. പിന്നെ അവർ പ്രായപൂർത്തിയൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ, അവർ ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ, ഏകദേശം 10, 13, 14 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അവർ തമ്മിൽ കണ്ട് ഒരു തീരുമാനമെടുക്കും. ദാറ്റ് ഈസ് കൺസിഡറിങ് ആസ് എൻഗേജ്മെൻറ്റ്, ബെട്രോത്തൽ ഓഫ് മാരേജ്. ആൻഡ് ആഫ്റ്റർ 1 ഇയർ ആഫ്റ്റർ എൻഗേജ്മെൻറ്റ് ദർ മാരേജ് ഈസ് ഗോയിങ് ടു ബി ഹെൽഡ്. ഇപ്പോൾ ജോസഫിനും മേരിയുടെയും അതുപോലെ തന്നെ അവരുടെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു. ഇനി ഒരു വർഷം കഴിഞ്ഞാൽ ഉടനെ കല്യാണമാണ്. സ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, സന്തോഷത്തിൻ്റെ അനുഭവം, ആനന്ദത്തിൻ്റെ അനുഭവം. ജോസഫ് വെന്റ് ത്രൂ ആൻ എക്സൈറ്റ്മെൻറ്റ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സന്തോഷങ്ങളുടെ അനുഭവങ്ങളൊക്കെ ചിലപ്പം ഒരുപാട് വരാറുണ്ട്. നമ്മളും ആനന്ദത്തിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ പലപ്പോഴും കടന്നു പോകുന്നു. ജോസഫും അതുപോലെ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ അനുഭവത്തിലൂടെ കടന്നുപോയി. ഒരു നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ജോലി എന്ന് പറഞ്ഞാൽ വൈറ്റ് കോളർ ജോബ് അല്ല, ആ ഗ്രേഡിനെ നമുക്കൊരു ബ്ലൂ കോളർ ജോബ് എന്ന് പറയും. കാരണം ഒരു സ്കിൽഡ് വർക്കറിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ബ്ലൂ കോളർ ജോബ് എന്നാണല്ലോ. കാർപ്പൻട്രി, നല്ല ജോലിയുണ്ട്, കുഴപ്പമില്ലാതൊക്കെ സമ്പാദിക്കുന്നുണ്ട്, സമയത്ത് ഒരു വിവാഹാലോചനയൊക്കെ നടത്തി, സന്തോഷം, വലിയ ആനന്ദത്തിൻ്റെ നടുവിൽ കൂടെയൊക്കെ ജോസഫ് കടന്നു പോവുകയാണ്. പെട്ടെന്നാണ് അവൻ്റെ ഇമോഷൻ മാറുന്നത്. അടുത്തതായിട്ട് ജോസഫിന് വരുന്ന ഒരു ഇമോഷൻ എന്താണെന്നറിയാമോ? ഷോക്ക്ഡ്, ഞെട്ടിപ്പോയി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആകസ്മിക ആഘാതം, പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ നേരിട്ട ഒരു ആഘാതം. എന്താണെന്നറിയാമോ? തനിക്കായിട്ട് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ആ പെൺകുട്ടി ഗർഭവതിയാണെന്ന് ജോസഫ് അറിയുക. എന്തുമാത്രം ഷോക്കിൽ കൂടെ കടന്നുപോയി. ഒരു സസ്പെക്റ്റഡ് പ്രഗ്നൻസി, അദ്ദേഹത്തിന് വേണേൽ അങ്ങനെ വേണേൽ പറയാൻ പറ്റും, ഇറ്റ് വാസ് എ സസ്പെക്റ്റഡ് പ്രഗ്നൻസി. അന്നത്തെ കാലത്ത് സെക്സ്വൽ പ്യൂരിറ്റി വാസ് കൺസിഡേർഡ് ആസ് ഇൻ എ ഹൈ സ്റ്റാൻഡേർഡ്, യു നോ. അതായത് ലൈംഗികപരമായിട്ടുള്ള ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലാണ് കൺസിഡർ ചെയ്യപ്പെടുന്നതെങ്കിലും മറ്റുള്ള ബന്ധങ്ങൾക്കോ ഒന്നും യാതൊരു സ്ഥാനവുമില്ല. അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ തന്നെ അവർ സെക്സ്വൽ പ്യൂരിറ്റിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ജോസഫ് ഒരുപാട് ഷോക്കായിപ്പോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഷോക്കായിപ്പോയി. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ജോസഫ് ഒരു ആഘാതം, എൻ്റെ ഒരു വേദന, എൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായിട്ട്, ഞെട്ടിപ്പോകുന്ന ഒരനുഭവത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം കടന്നുപോയ മറ്റൊരു മാനസിക തലമാണ് കൺഫ്യൂഷൻ. ഭയങ്കര കൺഫ്യൂഷനായി. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷൻ്റെ അനുഭവത്തിലൂടെ ജോസഫ് കടന്നു പോകുന്നു. ഹി വെന്റ് ത്രൂ എ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്, ആശയക്കുഴപ്പം. ഒരു തീരുമാനമെടുക്കാനാവാതെ ജോസഫ് വല്ലാതെ ഭാരപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് ആ കൺഫ്യൂഷൻ്റെ കാരണം? 3 കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. 1, ഇവളെ താൻ സ്നേഹിച്ച തൻ്റെ പത്നി ആവേണ്ടവളെ പബ്ലിക്കലായിട്ട് എക്സ്പോസ് ചെയ്യണം. അവർ തന്നെ പുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് അവളെ കല്ലെറിയണമെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ തെറ്റ് ചെയ്തവരെന്നൊക്കെ പറയുന്ന പോലെ. സോ ഹി വാണ്ടഡ് ടു എക്സ്പോസ് മേരി പബ്ലിക്ലി. ദാറ്റ് ഈസ് എ ഫസ്റ്റ് കൺഫ്യൂഷൻ ഹി ഫേസ്ഡ്. അനദർ തിങ്, ഹി വാണ്ടഡ് ടു ഡിവോഴ്സ് ഹെർ. ഞാൻ പറഞ്ഞല്ലോ, വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും അത് വിവാഹം ചെയ്ത ഒരു കോൺട്രാക്റ്റായിട്ടാണ് അന്ന് കരുതപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഡിവോഴ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിവോഴ്സ് ചെയ്യേണ്ടി വരും. 3 കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അവളെ വിവാഹം കഴിക്കണം. ഐ ഹാവ് ടു മാരി ഹെർ, ദർ ഇസ് ഓൺലി വൺ വേ. സോ ഈ 3 ആശയക്കുഴപ്പങ്ങൾ, അവളെ പബ്ലിക്കിലായിട്ട് വിട്ടുകൊടുക്കണം, അവൾ തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് വിട്ടുകൊടുക്കണം, മറ്റൊന്ന് അവളെ ഡിവോഴ്സ് ചെയ്യണം, മറ്റൊന്ന് അവളെ വിവാഹം കഴിക്കണം. ഇങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പങ്ങളുടെ നടുവിൽ കൂടെ കൺഫ്യൂഷൻ്റെ ദിനങ്ങളായിരുന്നു ജോസഫിന്. ഒരു തീരുമാനമെടുക്കാനാവാതെ ആ മനുഷ്യൻ വല്ലാതെ പകച്ചു നിന്നു. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പലപ്പോഴും കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകേണ്ട അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ഉണ്ടാകാറുണ്ട്. ജോസഫും എന്ത് ചെയ്യണമെന്നറിയാതെ ഷോക്കായി കൺഫ്യൂഷൻ എന്നുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. പിന്നെ ഒന്നും ചെയ്യാനാവാതെ വരുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണല്ലോ ഈ പരിപാടി. എന്താണ്? ഒരു സ്ലീപ്പ്, ആലസ്യം, ഉറക്കം. പ്രിയപ്പെട്ടവരെ, ഉറങ്ങിയാൽ കുഴപ്പമില്ല കേട്ടോ. ദൈവത്തിന് സംസാരിക്കാനാണെങ്കിൽ നീ ഉറങ്ങിയാലും കുഴപ്പമില്ല, നമ്മളോട് സംസാരിക്കാൻ പറ്റും. സ്വപ്നത്തിൽ കൂടെ സംസാരിക്കും. ഉറക്കം നടിക്കുന്നവരോട് എങ്ങനെ സംസാരിക്കും? ഉറങ്ങുകയല്ല, ഉറക്കം അഭിനയിക്കുക. പ്രിറ്റൻഡിങ് ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് ഹ്യൂമൻ ബീയിങ്സ് ആർ ട്രൈ ടു പ്രിറ്റൻഡ് ദാറ്റ് ദേ ആർ സംബഡി എൽസ്, ആരോ ആണെന്ന് അഭിനയിക്കുന്നവരുണ്ട്, അല്ലെ ഇങ്ങനെ ഉറക്കം നടിക്കുന്നവരുണ്ട്. ഇതൊക്കെയാണെന്നറിയാം, പക്ഷേ ഒരു തരത്തിലൊരു ഒഴുക്കം വട്ടിക്കൂടെ കിടന്നോളും. ജോസഫിന് ഈ കൺഫ്യൂഷനൊക്കെ വന്നിട്ട് അദ്ദേഹം ഉറങ്ങുകയാണ്, ഒരാലസ്യമാണ് ഈ ഉറക്കത്തിൻ്റെ നടുവിൽ കൂടെ കിടന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നാം ഓർത്തോണം, ഇവിടെ ഈ ജോസഫ് ഉറങ്ങിയപ്പോൾ അവനെ ഉറക്കത്തിൽ കൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ കൂടെ പോലും സംസാരിക്കാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് നമ്മൾ മറന്നു പോകരുത്. ഉറങ്ങുന്നവൻ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിൽ കൂടെ സംസാരിക്കാൻ പോലും നമ്മുടെ ദൈവത്തിന് കഴിയും. അവൻ ഏത് രീതിയിലും സംസാരിക്കുന്ന, ഇടപെടുന്ന ദൈവമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ ജീവിതങ്ങളിൽ ഇടപെടുന്നതാണ്. ഹീ ക്യാൻ ഇൻ്റർവീൻ അറ്റ് എനി ടൈം അറ്റ് എനി സർക്കംസ്റ്റാൻസസ് ത്രൂ എനി മീഡിയം എന്നുള്ളത് നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. ഒരാലസ്യത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. മറ്റൊന്ന്, അഞ്ചാമതായി ജോസഫ് പിന്നെ കടന്നുപോയ ഒരു ഇമോഷണൽ സ്റ്റേറ്റാണ്. എന്താണെന്നറിയാമോ? അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഉറക്കത്തിൽ ഒരു സ്വസ്ഥതയില്ല, പേടിച്ചു പോയി. ഹി അഫ്രൈഡ്, പേടിച്ചു പോയി. ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചതാണ്, ഉറങ്ങാനും പറ്റിയില്ല. ഉറക്കത്തിൽ ആരെ കാണുന്നു? ഒരു ദർശനം കാണുന്നു, ദൈവത്തിൻ്റെ ദൂതനെ കാണുന്നു. ദൈവദൂതനെ കണ്ടപ്പോൾ ജോസഫ് എന്തു ചെയ്തു? ഞെട്ടിപ്പോയി, പേടിക്കുകയാണ്. കാരണം കടന്നു പോകുന്ന സിറ്റുവേഷൻ വളരെ പേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ദൂതൻ എന്താണ് പറയുന്നത്? നിന്റെ ഭാര്യയായ മറിയെ നീ ചേർത്ത് കൊൾവാൻ ശങ്കിക്കേണ്ട. ആശങ്കയുടെ അനുഭവത്തിലൂടെ അവൻ കടന്നുപോയി, ഒരു പേടിയുടെ അനുഭവം. ഡു നോട്ട് അഫ്രൈഡ്, ഡോണ്ട് ബി അഫ്രൈഡ്. ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നു, ഒരു പേടിയുടെ ഒരനുഭവത്തിൽ കൂടെ. അവന് പേടിയുടെ കാരണം എന്തായിരിക്കും? നാട്ടുകാരൊക്കെ പലതും പറയും, ഗോസിപ്പ്. ഗോസിപ്പിനെ പേടിച്ചു. അതുകൊണ്ട് അവന് പലതരത്തിൽ പറയും അല്ലേ, പലതരത്തിലുള്ള സംസാരങ്ങൾ വരും. അങ്ങനെയുള്ള ഗോസിപ്പുകളെ ഭയന്ന് കാണും ഒരു പക്ഷേ ജോസഫ്. മറ്റൊന്ന്, തൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ജോസഫ് ഒരു പക്ഷേ ഭയന്ന് കാണും. തൻ്റെ ഭാവി എന്താണ്? തനി കടന്നു പോകുന്ന ഈ സിറ്റുവേഷൻ, അതിനെക്കുറിച്ച് ഓർത്ത് പേടിച്ച് സ്വപ്നത്തിൽ ദൈവദൂതനെ കാണുമ്പോഴും ജോസഫ് പേടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ആ ദൈവദൂതൻ്റെ ദർശനം ഉണ്ടായതിന് ശേഷം അവസാനമായി ആറാമത് ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഹി റിസോൾവ്ഡ്, സെറ്റിൽഡ് എവരിഥിങ്. കലങ്ങി മറിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്താണ് ഉണരുന്നത്. വാട്ട് വാസ് ദാറ്റ് ഡിസിഷൻ? മേരിയെ ചേർത്ത് കൊള്ളാം, എന്തും വരട്ടെ. ആൾക്കാർ കൊള്ളത്തില്ലെന്ന് പറയട്ടെ, അല്ലെങ്കിൽ മോശമാണെന്ന് പറയട്ടെ, ഹി സെറ്റിൽഡ് ആൻഡ് ഹി ടുക്ക് എ ഡിസിഷൻ. അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തൻ്റെ പ്രശ്നം ജോസഫ് പരിഹരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. ലോകപ്രകാരം നോക്കുമ്പോൾ അത് നീതിയാണ് എന്ന് നമുക്ക് തോന്നുകയില്ല. ഇറ്റ് വാസ് നോട്ട് എ ജസ്റ്റിസ് ലോകപ്രകാരം. കാരണം ലോകത്തിൻ്റെ കണ്ണി നോക്കുമ്പോൾ വിവാഹത്തിന് മുൻപേ ഒരു സ്ത്രീ ഗർഭവതിയായിരിക്കുന്നു. മാനുഷികമായ നീതിയിൽ നോക്കിയാൽ അതൊരു നല്ല കാര്യമല്ല. പക്ഷേ ദൈവം തമ്പുരാൻ ജോസഫിനോട് ദൂതനിലൂടെ പറയുകയാണ്, ഇത് ദൈവിക നീതിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് രണ്ട് തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പങ്ങളുണ്ടാകും, മാനുഷിക നീതിയും ദൈവിക നീതിയും. ഈ സിറ്റുവേഷനിൽ ദൈവമായിരുന്നെങ്കിൽ എന്താണ് പറയുന്നത് എന്ന് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമ്മൾ വായിക്കണം. എൻ്റെ സ്ഥാനത്ത് യേശു കർത്താവായിരുന്നെങ്കിൽ ഈ അനുഭവത്തിൻ്റെ നടുവിൽ അവൻ എന്ത് തീരുമാനം എടുക്കുമായിരുന്നു? ഞാൻ ഈ കടന്നു പോകുന്ന കൺഫ്യൂഷൻ്റെ, പേടിയുടെ, ഞാൻ ഈ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഷോക്കിൻ്റെ ഒക്കെ ഒരു അനുഭവത്തിൽ എൻ്റെ യേശു കർത്താവായിരുന്നെങ്കിൽ അവൻ എന്ത് തീരുമാനമെടുത്തു, എൻ്റെ ദൈവമായിരുന്നെങ്കിൽ അവൻ എന്ത് തീരുമാനമെടുക്കുമായിരുന്നു എന്ന് നാം ചോദിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇവിടെ ലോകത്തിൻ്റെ ജസ്റ്റിസ് വേറൊന്നാണ്. ദ വേൾഡ്ലി ജസ്റ്റിസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദി ജസ്റ്റിസ് വിച്ച് ഹാഡ് ടേക്കൺ ബൈ ജോസഫ്. ഹി ഗേവ് പ്രയോറിറ്റി ടു ദി ഗോഡ്സ് ജസ്റ്റിസ്, ദൈവിക നീതിക്ക് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രത്യേക തീമും അങ്ങനെ വന്നിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ജോസഫ് എ മാൻ ഓഫ് ഹയർ ജസ്റ്റിസ്. ദേർ ആർ ജസ്റ്റിസ്, ലോവർ ജസ്റ്റിസ് ആർ ദേർ. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ലോകത്ത് പറയാം അവൻ ചെയ്തത് ശരിയാ, ഇനിയിപ്പം കൊണ്ട് കല്ലെറിഞ്ഞാലും ലോകര് പറയും അവൻ ചെയ്തത് തെറ്റല്ല, കാരണം അവൻ എല്ലാവരും ചെയ്യുന്നതേ ചെയ്തുള്ളൂ. ഡിവോഴ്സ് ചെയ്താലും ആരും ജോസഫ് നീതിമാനല്ലെന്ന് പറയത്തില്ല, കാരണം അവൻ എല്ലാവരും ചെയ്യേണ്ടതേ ചെയ്തുള്ളൂ. പക്ഷേ ഇതാരും ചെയ്യാത്ത കാര്യമാണ്. ഇത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ മറ്റുള്ളവരെ കാണുന്ന ഒരനുഭവമാണ്. ദൈവത്തിൻ്റെ കണ്ണിലൂടെ മറ്റുള്ളവരെ കാണുന്ന ഒരനുഭവം, ഒരായിരിക്കുന്ന അനുഭവത്തിൽ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ സാധിക്കും. ഈ തെരുവീഥികളിൽ മരണാസന്നരായി കിടക്കുന്ന അനാഥ സഹോദരങ്ങളിൽ യേശുവിൻ്റെ മുഖം ഞാൻ കാണുന്നു, മദർ തെരേസ പറഞ്ഞാണ്. അപ്പോൾ അവർ തൻ്റെ കണ്ണ് യേശുവിൻ്റെ കണ്ണിൽ, യേശുവിൻ്റെ കണ്ണായി, ആ യേശുവിൻ്റെ കണ്ണിൽ കൂടെ മറ്റുള്ളവരെ കാണാനായിട്ട് ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊന്നും ഒക്കെ മാനുഷികമായ നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടതായിട്ടൊക്കെ വരും. ലോകം നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും, പക്ഷേ ദൈവിക നീതി ചിലപ്പോൾ ഒരുപക്ഷെ വ്യത്യസ്തമാകും. അത് മനസ്സിലാകണമെങ്കിൽ ഒരു ധ്യാനവും പ്രാർത്ഥനയും ഒരു സമർപ്പണവും ഒക്കെ വേണം. നീതിമാനായി ജീവിച്ച ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ചലഞ്ചായിരുന്നു ഇത്. അവൻ കടന്നു പോയത് ആനന്ദത്തിൻ്റെ ഒരു സിറ്റുവേഷൻ, അവൻ ഷോക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, കൺഫ്യൂഷനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആലസ്യത്തിൻ്റെ ഒരു സിറ്റുവേഷൻ, ഒരു പേടിയുടെ ഭയത്തിൻ്റെ ഒരു സിറ്റുവേഷൻ. എന്നാൽ അതെല്ലാം അവൻ സെറ്റിലാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? ദൈവിക നീതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ഹി ഗേവ് ഇമ്പോർട്ടൻ്റ് ടു ദി ഗോഡ്സ് വിൽ. We are praying to God, our Father in heaven, hallowed be your name, your kingdom come, your will be done on earth as in. We are doing prayer and we are saying that your will be done. But we are not ready to accept His will. And we are not ready to humble ourselves before the Almighty God for His will. ദൈവിക നീതിക്ക് വേണ്ടി നാം സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ഇടയാവുന്നത്. ദൈവം നമ്പരാൻ നമ്മളെ ഈ വചനങ്ങളാൽ ശക്തീകരിക്കട്ടെ. ദൈവിക നീതിയുടെ പ്രയോക്താക്കളായി ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഗോഡ്സ് ജസ്റ്റിസ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദി വേൾഡ്ലി ജസ്റ്റിസ്. ഫോർ സീക്കിംഗ് ദാറ്റ് ജസ്റ്റിസ്, ലെറ്റ്സ് ഡെഡിക്കേറ്റ് അവർ സെൽഫ് ബിഫോർ ദി ഓൾമൈറ്റി ഗോഡ്. വി കനോട്ട് ഫൈൻഡ് എ സൊല്യൂഷൻ ബൈ ഡിപ്പെൻഡിങ് അവർ ഓൺ സെൽഫ്, our own talents, but when we depend upon God, God will guide us and provide new path to us to grow day by day towards that justice. Let us pray. ഇപ്പോൾ മിസ്റ്റർ ജോർജി മാത്യൂസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു.